2024 ജനുവരി 13 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത എന്നുയരം ചൂളംവിളി. ഷാബിൽ ബഷീർ എഴുതുന്നു, 600,000 മുകളിൽ ജനസംഖ്യ ഉള്ള മുഴുവൻ നഗരങ്ങളിലെയും റെയിൽ ഗതാഗതം ഉറപ്പുവരുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ PM ഗതിശക്തി പദ്ധതിയിൽ രാജ്യത്തെ 55 നഗരങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഈ 4 നഗരങ്ങളാണ് പരിഗണന പട്ടികയിലുള്ളത്. മലപ്പുറം, മഞ്ചേരി, കൊടുങ്ങല്ലൂർ, നെടുമങ്ങാട് എന്നിവ ജനസംഖ്യ കൂടുതലുള്ള പ്രധാന നഗരങ്ങൾ നിലവിലുള്ള റെയിൽവേ ലൈനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ 5 കിലോമീറ്ററിലധികം ദൂരത്താണെങ്കിൽ പരിഗണിക്കാം എന്നതാണ് പുതിയ റെയിൽവേ ലൈനുകളുടെ കാര്യത്തിൽ കേന്ദ്ര നയം. റെയിൽവേ ലൈനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഏറെ പ്രതീക്ഷയേകുന്നതാണ്. അതേസമയം മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കെൽപ്പുള്ള നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതി വർഷങ്ങളായി ചുവപ്പ് നടിയെ കുടുങ്ങിക്കിടക്കുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും റെയിൽവേ അധികൃതരും ശ്രദ്ധ പതിപ്പിക്കുന്നില്ല. നിലമ്പൂരിൽ നിന്ന് തുടങ്ങി വയനാടും പിന്നിട്ട് നഞ്ചങ്കോടിൽ അവസാനിക്കുന്ന റെയിൽവേ പദ്ധതി വഴി കേരളത്തെയും കർണാടകയും എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനാകും. 3,500 കോടി ചെലവ് വരുന്ന പദ്ധതിക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ടൂറിസം കാർഷിക മേഖലയിലടക്കം വലിയ മാറ്റം കൊണ്ടുവരാനാകും. കർണാടകയിൽ നിന്ന് 1,000-ലേറെ ചരക്ക് വാഹനങ്ങളാണ് ഒരു ദിവസം അതിർത്തി കടന്നെത്തുന്നത്. 500 ബസ്സുകൾ ബംഗളൂരിലേക്ക് മാത്രമുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ ഇതിന്റെ പല ഇരട്ടി വരും. റെയിൽവേ വരുന്നതോടെ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം 1 മണിക്കൂറായി കുറയും. കച്ചവടം, ജോലി, വിദ്യാഭ്യാസം ആവശ്യാർത്ഥം നിരവധി മലയാളികളാണ് ബംഗളൂരു, മൈസൂരു എന്നിവിടങ്ങളിൽ ഉള്ളത്. നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ബസ്സിനെ ആശ്രയിക്കുക അല്ലാതെ ഇവർക്ക് നിവൃത്തിയില്ല. ചരക്ക് കടത്ത് കൂലി അനുദിനം വർദ്ധിക്കുന്നതിനാൽ പച്ചക്കറി, പലചരക്ക് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും രൂക്ഷമാണ്. താമരശ്ശേരി നാടുകാണി ചുരം വഴി ഉള്ള യാത്രാക്കുരുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരം കാണാൻ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയ്ക്ക് സാധിക്കും. ഇത് സുവർണ പാത. 1881 നിലമ്പൂർ നഞ്ചങ്കോട് പാതയെക്കുറിച്ചുള്ള ആദ്യ പഠനം നടക്കുന്നത് സുവർണ പാത എന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് കർണാടകയിലേക്ക് കടന്നു പോകുന്ന പാത യാത്ര ചരക്ക് ഗതാഗതത്തിലും വലിയ മാറ്റങ്ങൾക്ക് സഹായമാകുന്നതാണ്. നിരവധി സമരങ്ങളെ തുടർന്ന് 2016 ഫെബ്രുവരി റെയിൽവേ ബജറ്റിൽ നഞ്ചങ്കോട് ബത്തേരി നിലമ്പൂർ പാതയ്ക്ക് അനുമതി ലഭിക്കുന്നതും നിർമ്മാണം തുടങ്ങിയതിനായി പിങ്ക് ബുക്കിൽ ഉൾപ്പെടുന്നതും ഈ പാത നിർമ്മിക്കാൻ കേന്ദ്രവും കേരളവും തമ്മിൽ സംയുക്ത കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് 2016 മെയ് 5 കേന്ദ്ര സർക്കാർ 30 സംയുക്ത പദ്ധതികളിൽ നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതിയെ ഉൾപ്പെടുത്തി. DMRC മുഖ്യ ഉപദേഷ്ടാവും റെയിൽവേയുടെ ഏക കമ്മീഷൻ അംഗവുമായ ശ്രീധരനെ പാതയെക്കുറിച്ച് പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. പഠന റിപ്പോർട്ട് അനുസരിച്ച് 236 കിലോമീറ്റർ എന്നതിന് പകരം 162 കിലോമീറ്റർ പാതയുടെ പണി തീർക്കാമെന്നും 6,000 കോടിക്ക് പകരം 3,500 കോടിയെ ചെലവ് വരികയുള്ളൂ എന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഈ കമ്പനിയുടെ 51% ഓഹരി കേരളത്തിനും 49% ഓഹരി കേന്ദ്രത്തിനും ആയിരിക്കുമെന്നും MD നിയമിക്കാനുള്ള അധികാരം കേരളത്തിനും കമ്പനിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്തും ആയിരിക്കുമെന്നും തീരുമാനമെടുത്തു. ഇത് റെയിൽ അംഗീകരിക്കുകയും നിലമ്പൂർ നഞ്ചങ്കോട് പാതയെ പിങ്ക് ബുക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ബജറ്റിൽ പാതയുടെ പ്രാരംഭം പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ചു. വിശദ പദ്ധതി രേഖ സമർപ്പിക്കാൻ DMRC ശ്രീധരനെയും ചുമതലപ്പെടുത്തുകയും പ്രാരംഭ ചെലവുകൾക്കായി 2 കോടി അനുവദിക്കാനും തീരുമാനിച്ചു. റെയിൽവേ ബോർഡ് യോഗം ഈ നടപടികൾക്ക് അംഗീകാരമേകി. 2017 ജനുവരി 9 ശ്രീധരൻ കൽപ്പറ്റയിലെത്തി ജനപ്രതിനിധികളുടെ കൺവെൻഷൻ വിളിച്ചു ചേർത്തു. 5 വർഷം കൊണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 7 വർഷം പിന്നിട്ടും പദ്ധതി എങ്ങോ എത്തിയിട്ടില്ല. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പദ്ധതിയോട് വേണ്ടത്ര താല്പര്യം പ്രകടിപ്പിക്കാതിരുന്നതും തിരിച്ചടിയായി. അടുത്തിടെ പാതയുടെ സർവേ നടപടികൾക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട്. അലൈൻമെന്റ്, ട്രാഫിക്, പഠനം, പാലങ്ങളുടെയും ടണലുകളുടെയും കണക്ക്, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ കൃത്യമായ ചെലവ് കണക്കാക്കാനാവൂ. ആരാണ് തടസ്സം? നിലമ്പൂർ നഞ്ചങ്കോട് പാത നിർമ്മിക്കുന്നതിന് ആരാണ് തടസ്സമെന്ന ചോദ്യത്തിന് പരസ്പരം പഴിചാരുകയാണ് കേരളവും കർണാടകവും. കർണാടകയുടെ വനത്തിലൂടെ റെയിൽപാത കൊണ്ടുപോകാൻ കർണാടക സർക്കാർ അനുവദിക്കാത്തതാണ് തടസ്സമെന്നായിരുന്നു കേരളത്തിന്റെ വാദം. എന്നാൽ ബന്ദിപ്പൂർ വനമേഖലയിൽ ടണൽ വഴിയുള്ള റെയിൽപാതയ്ക്ക് അനുമതി നൽകാമെന്ന് സമ്മതിച്ചിരുന്നത് കർണാടക സർക്കാരും വ്യക്തമാക്കിയിരുന്നു. പാതയ്ക്ക് പരിസ്ഥിതി അനുമതി നൽകേണ്ടത് പരിസ്ഥിതി മന്ത്രാലയവും ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയും ദേശീയ വന്യജീവി ബോർഡുമാണ്. കേരളവും കർണാടകയും ഒരുമിച്ചാൽ റെയിൽവേ വകുപ്പിന് പിന്തുണയോടെ പരിസ്ഥിതി അനുമതി ലഭ്യമാക്കാനാവും. മലബാറിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ടിറങ്ങണമെന്നാണ് ആവശ്യം.